Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Vaa ullilirikkunna prakasham adaparoksham. കാരണം അതിനെ പ്രകാശിപ്പിക്കാനായി ബാഹ്യമായി ഒന്നുമില്ല, അത് സ്വയം തന്നെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിസമയം അതി വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് അപരോക്ഷമൊന്നുമില്ല, അത് പ്രത്യക്ഷമാണ്. അപ്പൊ അപരോക്ഷത അത് പ്രത്യക്ഷം പോലെയല്ല, പ്രകാശത്തിന് വിഷയമായിട്ട് പ്രകാശിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം. ഇത് അപരോക്ഷമാണ്. അപ്പൊ ഇതിന്റെ പ്രത്യക്ഷം അല്ലെങ്കിൽ ഇതിന്റെ അനുഭവം, ആത്മാനുഭവം എന്നെല്ലാം നമ്മൾ പറയുന്നതും വിഷയാനുഭവത്തെ പോലെയല്ല. ഒരുവന് സാധാരണ പരിചയമുള്ളത് ഈ വിഷയപ്രത്യക്ഷമാണ്. ഈ വിഷയപ്രത്യക്ഷത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട്, അതായത് ഒരിക്കലത് പരോക്ഷമായിരിക്കും പിന്നീട് പ്രത്യക്ഷമായി തീരുകയും ചെയ്യുന്ന ഈ വിഷയ ജ്ഞാനത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഒരാൾ കരുതുന്നു, ഞാൻ അജ്ഞനാണ്, ഇത്രയും കാലം ഞാൻ അജ്ഞനായിരുന്നു, ഇനി എനിക്ക് ആത്മാവിനെ പ്രത്യക്ഷം ഉണ്ടാവണം എന്ന് കരുതുന്നു. അത് ഈ വിഷയ അനുഭവ സംസ്കാരങ്ങളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്. ഇതതുപോലെ സാധ്യമല്ല. കാരണം ഇവിടെ എന്താണ്, ഇയാൾ രാജാവിനെ കണ്ടോ? പ്രത്യക്ഷമാക്കിയില്ല. എന്നാൽ അയാളുടെ സംശയം എന്തെങ്കിലും ഉണ്ടോ? വിവരീയമുണ്ടോ? അജ്ഞാനമുണ്ടോ? ഇല്ല. അത് പ്രത്യക്ഷമാക്കാതെ തന്നെ അയാളിൽ ഈ മൂന്ന് ദോഷങ്ങളും മാറി. അപ്പൊ അയാളുടെ ആന്തരികമായ ബോധം ഉണ്ടായി, രാജാവാണ്. അതിൽ മൂന്ന് കാര്യം സംഭവിച്ചു: ശ്രവണം, പ്രതീതി, മനനം, അതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ, അവസാന നിശ്ചയം, ജ്ഞാനം, നിധ്യാസനം, നിശ്ചയം ഉണ്ടാകും. അതുപോലെ ഇവിടെയും എന്ന് പറയുന്നു, ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്, അവിടെ ബാഹ്യമായ ഒന്നിന് ഇത് സംഭവിക്കുന്നു. ശ്രവണ, മനനം, നിധ്യാസനം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു, അത് ബാഹ്യമായതുകൊണ്ട്, കണ്ണുകൊണ്ട് കാണാതെ തന്നെ അത് പ്രത്യക്ഷമാണ്. ഇന്നാരാണ് എന്നുള്ള പ്രത്യക്ഷ ബോധ്യമുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. പക്ഷെ അതിന് അപരോക്ഷം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്, അത് ബാഹ്യമായതുകൊണ്ട്, ബുദ്ധിക്ക് വിഷയമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇത് സ്വസ്വരൂപമായതുകൊണ്ട് ബുദ്ധിക്ക് വിഷയമല്ലാതെ തന്നെ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുന്നു. സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്നത് കൊണ്ടും ഇതിന്റെ അപരോക്ഷത ബാഹ്യമായ പ്രത്യക്ഷം പോലെ അല്ല. ഇവിടെ സംഭവിക്കുന്നു, ഇവിടെ ഇത് ബാഹ്യമായി എങ്ങനെയാണോ രാജാവിന്റെ കാര്യത്തിൽ നിശ്ചയം വന്നത്, അതുപോലെ ഇതിന്റെ കാര്യത്തിലും നിശ്ചയം ആവശ്യമാണ്, വിജ്ഞാനം ആവശ്യമാണ്. അതാണ് വിജ്ഞാനം എന്ന് പറയും, ആത്മാനുഭൂതി എന്ന് പറയും, ആത്മാപരോക്ഷത എന്ന് പറയും. അതെങ്ങനെ, ഇവിടെയും ഉപായം അറിയുന്നു, ശ്രവണം, പ്രതീതി ഉണ്ടാവുന്നു. ഈ പറയുന്നത് ശ്രവണത്തിലതാ സംഭവിക്കും, പ്രതീതി എന്ന് പറയും, ആത്മാവാണെന്നും മറ്റും കേട്ടു, ആണെന്ന് തോന്നുന്നു, പക്ഷെ ആണെന്ന് ഉറപ്പില്ല. അത് സംഭവിക്കുന്നു, പക്ഷെ അവിടെ സംശയങ്ങൾ വരും. അങ്ങനെ താൻ ആത്മാവാണെങ്കിൽ എന്തുകൊണ്ട് താൻ അറിയുന്നില്ല, നേരത്തെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അത് അനുഭവത്തിൽ വരുന്നില്ല, എന്താണ് അതിന്റെ ദോഷങ്ങൾ, അതെങ്ങനെ അനുഭവത്തിൽ വരും, എന്തൊക്കെയാണ് തടസ്സങ്ങൾ. പ്രതീതിയിൽ നിന്ന് നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രതീതി ഉണ്ടാകുന്നു മനസ്സിൽ, ആ പ്രതീതി എങ്ങനെ ഉണ്ടാകുന്നു, ശ്രവണത്തിൽ നിന്ന്. എന്തിന്റെ ശ്രവണത്തിൽ നിന്ന്? ശ്രുതിയുടെ ശ്രവണത്തിൽ നിന്ന്. പ്രതീതിയിൽ നിന്ന് മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതെങ്ങനെ എങ്ങനെ എങ്ങനെ അത് അതിനെ പരിഹരിക്കുന്നതിനും മനനം. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? വിജ്ഞാനം. അതാണ് പറയുന്നത്, ശ്രുത്വ മത്വ വിജ്ഞായ, ശ്രവിച്ച് മത്വ മനനം ചെയ്ത് വിജ്ഞായ. വേദാന്ത അദ്വൈതം, വേദാന്തം എന്ന് പറഞ്ഞ പോലെ അദ്വൈത വേദാന്തം എന്ന് പറയും. അപ്പൊ അദ്വൈത വേദാന്തത്തിലെ സാധനകൾ ഈ ശ്രവണ മനന നിധ്യാസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവാരി പ്രാധാന്യത്തിൽ അത് ചർച്ച ചെയ്യും. ശ്രോതവ്യോ മന്ദവ്യോ വിജിജ്ഞാസിതവ്യ എന്നാ പറയുന്നത്, അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. ഇത് അദ്വൈത സാധനാ പദ്ധതി അനുസരിച്ച് പറയുന്നതാണ്. വിജിജ്ഞാസിതവ്യ, വിശേഷിച്ച് അതിനെ നിശ്ചയിച്ചുറപ്പിക്കേണ്ടതാണ് എന്ന് പറയും. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സാമാന്യ പ്രതീതിയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ സംശയങ്ങളെന്ന് പറയാം, വികല്പങ്ങളെന്ന് പറയാം, അതിനെല്ലാം മനനം കൊണ്ട് പരിഹരിക്കുന്നു. അവന് ശ്രവണത്തോടൊപ്പം മനനവും നടക്കുന്നു എന്ന് പറയും. കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, ഗ്രഹിച്ചാൽ ഉടൻ ചിന്ത വരും, വികല്പങ്ങൾ വരും, സംശയങ്ങൾ വരും, എങ്ങനെയാകാം, അതിനെ പരിഹരിക്കുന്നു, അതിന് സമാധാനം കിട്ടുന്നതാണ് വിജിജ്ഞാസിതവ്യ, നിശ്ചയിക്കുക. അതിന്റെ സമാധാനമാണ് നിശ്ചയം, മനസ്സിന്റെ നിശ്ചയസ്ഥിതി. എന്തിലുള്ള നിശ്ചയസ്ഥിതി? സ്വസ്വരൂപത്തിലുള്ള നിശ്ചയസ്ഥിതി. ഇതൊരു വലിയ വ്യത്യാസമാണ്. ബാഹ്യമായൊരു വിഷയത്തെക്കുറിച്ച് നിശ്ചയിക്കുക, അല്ലെന്ന് തന്റെ സ്വരൂപത്തെക്കുറിച്ച് നിശ്ചയിക്കുക. അത് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള നിശ്ചയമായതുകൊണ്ട് അതിനെ അപരോക്ഷ നിശ്ചയം എന്ന് പറയുന്നു. ബാഹ്യമായുള്ളതിനൊക്കെ നമുക്ക് പൊതുവെ പ്രത്യക്ഷ നിശ്ചയം, ആന്തരികമായുള്ളതിന് അപരോക്ഷ നിശ്ചയം. അത് പ്രത്യക്ഷം പോലെ ആയിരിക്കില്ല. ആത്മപ്രത്യക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ അനുഭവപ്പെടുന്ന ഇന്ദ്രിയ പ്രത്യക്ഷം പോലെയോ മനഃപ്രത്യക്ഷം പോലെയോ അല്ല, രണ്ടും അല്ല. മനഃപ്രത്യക്ഷം എന്ന് പറയുന്നതിന് ഉദാഹരണം സുഖാനുഭവം തന്നെ. നമുക്ക് പരമാവധി അനുഭവമുള്ള പ്രത്യക്ഷം അതാണ്, ആന്തരികമായ പ്രത്യക്ഷം. കാമക്രോധങ്ങളുടെ പ്രത്യക്ഷം ആന്തരികമാണ്. അതുപോലെ ഒരു പ്രത്യക്ഷം അല്ല എന്നെ സംബന്ധിച്ച്. ഇതെന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ശ്രവണ മനനങ്ങളുടെ ഫലമായി വരുന്ന പ്രത്യക്ഷമാണ്. നിശ്ചയരൂപത്തിലുള്ള പ്രത്യക്ഷം. അവിടെ എന്ത് നിശ്ചയമാണ് വരുന്നത്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എന്താണോ അതിന്റെ പാരമാർത്ഥിക സ്ഥിതി, അതിന് വിപരീതമായി വരുന്ന കൽപ്പനകളെയെല്ലാം നിരാകരിച്ചാൽ, അതിനെ സംബന്ധിച്ച് വീണ്ടും സംശയങ്ങളോ ഉയരാതിരിക്കുക. നിശ്ചയത്തിന്റെ അടയാളം അതാണ്. ബാഹ്യമായാലും ശരി ആന്തരികമായാലും ശരി, പുസ്തകത്തെ കാണുന്നു, ഞാനിത് മനസ്സിലാക്കി പുസ്തകം. പിന്നെ ആ വസ്തുസ്വരൂപത്തെ സംബന്ധിച്ച് പിന്നെ ചോദ്യം വരുന്നില്ല, ഉറപ്പിച്ചിരുത്തോളം. ഇനി ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സംശയം വരും, അത് വിഷയം മാറി. ഏതൊരു വിഷയത്തെയാണോ ഞാൻ ചക്ഷേന്ദ്രിയം കൊണ്ട് ഗ്രഹിച്ചത്, അതിന്റെ വിഷയമാണെന്ന് ഗ്രഹിക്കുന്നു, ഇത് പുസ്തകമാണെന്ന് ഗ്രഹിക്കുന്നു, മേസിയെന്ന്, അവിടെ എന്ത് വരുന്നു? നിശ്ചയം വരുന്നു. ആ കാര്യത്തിൽ പിന്നെ അവിടെ സംശയമുണ്ടോ? ഇല്ല. നിശ്ചയം ൂടി സംശയങ്ങളില്ലാതാകുന്നു. വിജ്ഞാനത്തിൽ പിന്നെ മനനമില്ല, ഇവിടെ മനനത്തിന്റെ ആവശ്യമില്ല, മനനം സഫലമായി വിജ്ഞാനം. ഇവിടെ എന്താണ്? സ്വസ്വരൂപത്തെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് വരുന്ന അജ്ഞാന സംശയ വിപര്യങ്ങൾ എന്താണ്? എന്താണ് ഇതെല്ലാം? മനനം കൊണ്ട് മാറുന്നു. ശ്രവണത്തിൽ ധരിച്ചു എന്നാലും വീണ്ടും വികല്പങ്ങൾ വരുന്നത് കൊണ്ട് അതിനെ മനനം കൊണ്ട് മാറുന്നു. ഇത് സംഭവിക്കുന്നില്ലല്ലോ. ഇവിടെയാണ് ഇവിടെ പറയുന്നത് ആചാര്യവാൻ പുരുഷവും വേദ, അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അവിടെ ശ്രുതിയുണ്ട്, ശ്രുതിയാണ് ഉപദേശിക്കുന്നത്. പക്ഷെ ശ്രുതിയുടെ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോ, ശ്രുതിയിൽ നിന്ന് ഈ തത്വപ്രതീതി ഉണ്ടായപ്പോ മനസ്സിൽ വികല്പം വന്നു. എങ്ങനെയാകും, അങ്ങനെയാകും, എന്ത് തരത്തിലുള്ള പ്രത്യക്ഷം, എന്താ പരോക്ഷം, ഇങ്ങനെ സംഭവിക്കും, എന്താണ് ബന്ധം, എന്താണ് മോക്ഷം, ഇതൊക്കെ വികല്പങ്ങളാണ്. ഈ വികല്പങ്ങൾ പരിഹരിക്കുന്നതിനാണ് ആചാര്യന്റെ ആവശ്യം. അതെങ്ങനെ ആചാര്യന് പരിഹരിക്കാൻ പറ്റും? താനിത് ശ്രമിച്ചപ്പോ തന്റെ മനസ്സിൽ ഈ വികല്പങ്ങളെല്ലാം ഉണ്ടായി. ഇതെങ്ങനെ ആചാര്യന് പരിഹരിക്കാൻ പറ്റും? കാരണം ഈ വികല്പ പരിഹാരത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിശ്ചയമാണ്. ആചാര്യൻ എന്ന് പറയുന്ന ആരാണ്? നിശ്ചയമുള്ളതാണ്. നിശ്ചയമുള്ള ഒരാളിന് ഒരു ജിജ്ഞാസുവിന്റെ വികല്പങ്ങളെ പരിഹരിക്കാൻ പറ്റും. അയാൾക്ക് നിശ്ചയം വേണം. നമ്മൾ സാധാരണ പറയാറില്ല, പഠിച്ച വിദ്യ പഠിപ്പിക്കാൻ പറ്റും, പഠിക്കാത്ത വിദ്യ പഠിപ്പിക്കാൻ പറ്റും. ലൗകികമായ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഈ സംശയങ്ങളെല്ലാം ഛേദിക്കണം. അതിന്റെ സമാധാനങ്ങൾ കൊണ്ട് ഛേദിക്കണം. അങ്ങനെ ഛേദിക്കാൻ നിശ്ചയമുള്ളവരാക്കി പറ്റും. അതാണ് ആചാര്യൻ എന്ന് പറയുന്നത്, ഉപാചാര്യവാൻ. ആ നിശ്ചയം എന്ന് പറയുന്നത് അതാണ് ആത്മ അപരോക്ഷത എന്ന് പറയുന്നത്. അപ്രത്യക്ഷമല്ല, അപ്രത്യക്ഷം പോലെ തന്നെ. പ്രത്യക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വസ്തുവിനെ അവിടെ ജ്ഞാനത്തിന് വിഷയമാക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതിയിൽ നിന്ന് കിട്ടിയ ജ്ഞാനം, പ്രതീതമായ ജ്ഞാനം, ആ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെ. പക്ഷെ ആ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രോതാവിലിരിക്കുന്നതാണ്. ആചാര്യൻ എന്ത് ചെയ്യുന്നു? തന്നിലിരിക്കുന്ന ആ നിശ്ചയാത്മകമായ ജ്ഞാനം, അതുകൊണ്ട് ഇതിനെ തുടർന്നു വരുന്ന വികല്പങ്ങളെ പരിഹരിക്കുന്നു. ആചാര്യന്റെ ജ്ഞാനം കൊണ്ട് പരിഹരിക്കുന്നില്ല. ആചാര്യന്റെ ജ്ഞാനം ശിഷ്യനിലേക്ക് വരുമ്പോൾ, ആ ജ്ഞാനത്തെ ശിഷ്യൻ ഉൾക്കൊള്ളുമ്പോൾ ശിഷ്യനിലുള്ള വികല്പങ്ങൾ പരിഹരിക്കുന്നു. ലൗകികമായ വിഷയങ്ങൾ ഗ്രഹിക്കുന്നിടത്തും അങ്ങനെ, നമ്മൾ കണക്കോ സയൻസോ ഒക്കെ പഠിക്കുന്നിടത്തും എല്ലാം ഇത് തന്നെ സംഭവിക്കുന്നു. സാറിന് ആ കാര്യം ബോധ്യമുണ്ടെങ്കിൽ നമുക്കും അത് ബോധ്യമാകും. പറയുന്ന രീതിയിൽ അതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ഇത്രയൊരു വ്യത്യാസമുള്ള ഒന്ന്, അത് ബാഹ്യമായ ബുദ്ധിക്ക് വിഷയമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ കാര്യങ്ങളെ സംബന്ധിച്ച്, അന്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ ആ പ്രക്രിയ സംഭവിക്കുന്നു, ഇവിടെ അനന്യമായി സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ആചാര്യവാൻ പുരുഷോ വേദ. അപ്പോ അടുത്ത് യഥോ വാചോ എന്ന് വർത്തന്തയും തൊട്ടടുത്ത് പറയുന്നു, ഇതറിയുന്നില്ല. ആദ്യം അറിഞ്ഞു എന്ന് പറഞ്ഞു, പിന്നെ അറിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോ അവിടെ ആണ് ആചാര്യന് പ്രാധാന്യം വരുന്നത്. ഈ സംശയത്തെ ഇതാണ് വികല്പം. ശ്രുതി ബോധിപ്പിക്കുന്നത് ഇല്ലാത്ത ഒരു പുതിയ കാര്യത്തെ ബോധിപ്പിക്കുകയല്ല, കേൾക്കുന്നവന്റെ മനസ്സിന്റെ വികല്പത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ശ്രുതി എന്തിനാണ് ബോധിപ്പിക്കുന്നു? അതിനെ പരിഹരിക്കാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടി ബോധിപ്പിക്കുന്നു. ശ്രുതി ബോധിപ്പിക്കുന്നത് ആചാര്യന്റെ സഹായം ഇല്ലാതെ ബോധിക്കാനൊക്കെ തന്നെ. അങ്ങനെ ആർക്കെങ്കിലും ബോധം വരികയാണെങ്കിൽ ഈ പറയുന്ന വികല്പങ്ങളെല്ലാം മുമ്പ് തന്നെ പരിഹരിക്കപ്പെട്ടവനായിരിക്കും. മുമ്പെന്ന് വെച്ചാൽ ആചാര്യന്റെ സഹായത്തോടുകൂടി എപ്പോഴെങ്കിലും. ഈ ജന്മത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൽപ്പിക്കുന്നു, പൂർവ്വം ഒരു ജന്മം ഉണ്ടായിരുന്നു, അവിടെ ഇതെല്ലാം പരിഹരിച്ചു, അങ്ങനെ പരിഹരിച്ചിരിക്കുന്നു. അങ്ങനെ പരിഹരിച്ച് ഈ ജന്മത്തിൽ ഇത് കേൾക്കുമ്പോ ആ പ്രതീതി എന്ന് പറയുന്നത് സ്വയം അപരോക്ഷ പ്രതീതിയാണ്, ശ്രവണത്തിൽ തന്നെ മനന നിധ്യാസനം വിശേഷിച്ച് സംഭവിക്കേണ്ട കാര്യമില്ല. ശ്രവണഫലം മനനം, മനനഫലം നിധ്യാസനം, അല്ലെങ്കിൽ നിശ്ചയം, അതിന്റെ ഫലം സത്സമ്പത്തി. ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന ക്രമം. സ്വസ്വരൂപത്തിലുള്ള അപരോക്ഷത, അത് അതിന് അപരോക്ഷ നിശ്ചയം എന്നും പറയും. അത് ഈ വികല്പങ്ങളുടെ ഇല്ലായ്മയാണ്. അല്ല, അവിടെ പ്രത്യേകിച്ചൊരു ജ്ഞാനം അതിന് കൂട്ടിച്ചേർക്കുന്നില്ല. ജ്ഞാനം ഉണ്ടവിടെ, അതാണ് പറഞ്ഞ ആചാര്യന്റെ നിശ്ചയം. അത് ജ്ഞാനമാണ്. പക്ഷെ ആ ജ്ഞാനം നമ്മൾ ശ്രവണത്തിൽ നിന്നും മനനത്തിൽ നിന്നൊക്കെ എന്താ ആർജിക്കുന്നു? ആർജിക്കുന്നവർ ജ്ഞാനമുണ്ട്. ആർജിക്കുന്ന ജ്ഞാനം ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പരമാർത്ഥമല്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞു ഏതോ വാച്ചോന്ന് പറഞ്ഞില്ല? ജ്ഞാനം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ ഒക്കുന്നില്ല. പിന്നെ ജ്ഞാനത്തിന്റെ ഉപയോഗം എന്താ പറയുന്നു? ശ്രവണത്തിൽ നിന്ന് ഉണ്ടായത് പ്രതീതി എന്ന് പറഞ്ഞു. പ്രതീതി എന്ന് പറഞ്ഞാൽ എന്താണോ ഇനി വരാൻ പോകുന്ന വികല്പങ്ങളെ അവിടെ പരിഹരിക്കുന്നില്ല. എന്താണ് കാരണം? വികല്പങ്ങൾക്ക് ആധാരമായിരിക്കുന്ന അജ്ഞാനം, അറിവില്ലായ്മ, അതങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ അത് എവിടെ മാറുന്നു? നിശ്ചയത്തിൽ, വിജ്ഞായ എന്ന് പറയുന്ന വിജ്ഞാനത്തിൽ അത് മാറുന്നു. ഈ വികല്പങ്ങളെ മാറ്റുന്ന വിജ്ഞാനം, ഈ വിജ്ഞാനം എന്താണ്? ആ പ്രതീതിയിലുണ്ടായിരുന്ന അജ്ഞാനത്തെ, തുടർന്ന് മനനത്തിലുണ്ടായിരുന്ന വിപര്യത്തെ, വികല്പങ്ങളെ, ഇതിനെല്ലാം ഈ നിശ്ചയം പരിഹരിക്കുന്നു. സ്വസ്വരൂപം എന്താണ്? എന്തുകൊണ്ടത് ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയുന്നു? എന്തുകൊണ്ടതിന് ന വേദ നിവർത്തന്തേ എന്ന് പറയുന്നു? ഇത്തരം സംശയങ്ങൾ ഉയരാത്ത രീതിയിൽ നിശ്ചയം അതിന്റെ മൂലകാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അപരോക്ഷതയ്ക്ക് തടസ്സമായി നിന്ന, അല്ലെങ്കിൽ തടസ്സമായി നിന്നു എന്ന് കരുതുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഈ അവസാനത്തെ നിശ്ചയം. സ്വസ്വരൂപ വിഷയത്തിൽ ഗുരുവിന് അജ്ഞാന സംശയ വിപര്യങ്ങൾ ഇല്ലാതാകുന്നു. നിശ്ചയാത്മകമായ ജ്ഞാനം കൊണ്ട്, അതുകൊണ്ട് പറയുന്നു ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനം വിപരീത ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനം വികല്പങ്ങൾ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും അവിടെ യോജിക്കുന്നു. ജ്ഞാനം അതിനെ വെളിപ്പെടുത്തിയുമില്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ അതിന്റെ സ്വരൂപമായ അപരോക്ഷതയിലാണ് ഈ ശ്രവണം മനന നിശ്ചയങ്ങളെല്ലാം സംഭവിച്ചത്. അതിലാ സംഭവിച്ചത്. അതുകൊണ്ട് ഇത് അതിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറയാൻ വയ്യ. അതിന്റെ പ്രകാശത്തിലാണ് ഇത് സംഭവിച്ചത്. ഏതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ ബാഹ്യമായി പ്രകാശമുണ്ട്, ബാഹ്യമായി വിഷയമുണ്ട്. പക്ഷെ ഉള്ളിൽ നിന്നൊരു പ്രകാശം വന്ന് അതിനെ പ്രകടമാക്കുന്നു. നമ്മൾ പറയുന്നു അത് പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷത്വം എന്തിന്റെയാണ്? സൂര്യപ്രകാശത്തിന്റെയാണോ അതോ പുറത്തിരുന്ന വസ്തുവിന്റെയാണോ? അല്ല. ആ പ്രത്യക്ഷത്വം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വന്ന ആ പ്രകാശത്തിന്റെ പ്രത്യക്ഷത്വം. ആ പ്രത്യക്ഷത്തെ ബാഹ്യമായ പ്രകാശത്തിലും പുറമെയുള്ള വിഷയത്തിലും നമ്മൾ ആരോപിച്ചിട്ട് കൽപ്പിച്ചിട്ട് പറയണം അത് പ്രത്യക്ഷമായി. വാസ്തവത്തിൽ പ്രത്യക്ഷമായത് ഉള്ളിൽ നിന്ന് വന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിൽ ഉള്ള അനുഭവത്തെ നമ്മൾ പ്രത്യക്ഷമെന്ന് വിളിക്കുന്നു. അല്ല, ഇതെല്ലാം സ്വയം ബാഹ്യമായിരിക്കുന്നതാണ് പ്രത്യക്ഷമായിരുന്നെങ്കിൽ ഈ ഉള്ളിലെ പ്രകാശം ഇല്ലാതെ ഇതൊക്കെ പ്രത്യക്ഷമാണ്. അത് സംഭവിക്കുന്നില്ല. ഉള്ളിലിരിക്കുന്ന പ്രകാശം പുറത്തു വന്നാലേ ഇത് പ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഇതൊന്നും പ്രത്യക്ഷമാകാറ്. ഇവിടെ ഉള്ളിലിരിക്കുന്ന പ്രകാശം പുറത്തു വരുന്നില്ല. അതുപോലെ അപരോക്ഷമായിരിക്കുന്ന ആ പ്രകാശം, ഉള്ളിലെ പ്രകാശം, അതിന് ജ്ഞാനം എന്ന് പറയുന്നു, സത്വം എന്ന് പറയുന്നു, ആനന്ദം എന്ന് പറയുന്നു, ചിത്തം എന്ന് പറയുന്നു, അറിവെന്ന്, ബോധമെന്ന് പറയുന്നു. അതിന്റെ സ്വരൂപമായിരിക്കുന്ന അപരോക്ഷം, ആ അപരോക്ഷതയുടെ സഹായത്തിലാണ് ശ്രവണം, മനനം, നിധിത്യാസനം ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ആത്യന്തികമായി എന്ത് ചെയ്യുന്നു, ഈ അപരോക്ഷതയ്ക്ക് തടസ്സമായി ഇതിനെ മാറ്റുന്നു. ഏതുപോലെ ഉള്ളിൽ നിന്നൊരു പ്രകാശം വന്ന് ബാഹ്യമായിരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിച്ചു, അതിനെ സംബന്ധിച്ച് അതുവരെ ഉണ്ടായിരുന്നു നമ്മുടെ അറിവില്ലായ്മ നീങ്ങി. അത് നമ്മുടെ പ്രത്യക്ഷാനുഭവമാണല്ലോ അറിവില്ലായ്മ നീങ്ങുന്നത്. പുസ്തകത്തെ ഞാൻ അറിയാതിരുന്നു, അറിയാതിരുന്നിടത്തോളം കാലം ഇതിന്റെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അറിഞ്ഞപ്പോ അറിവില്ലായ്മ നീങ്ങുന്ന ഒരു സ്വാനുഭവമാണ്. ശാസ്ത്രം പറഞ്ഞിട്ടല്ല അത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും വികല്പങ്ങളോ എന്തെങ്കിലും വിപര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നീങ്ങി, സ്വാനുഭവമാണ്. ജ്ഞാനം, അജ്ഞാന സംശയങ്ങള്, വിപര്യങ്ങള് നീക്കുന്നു എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. പക്ഷെ അനുഭവം വിഷയ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ, ബാഹ്യാനുഭവത്തിൽ നിൽക്കുന്നുണ്ടേ ഉള്ളൂ. ബാഹ്യാനുഭവത്തിൽ ഇതിങ്ങനെയാണെങ്കിൽ ആ ബാഹ്യാനുഭവത്തിനും